2025 ഒക്ടോബർ 29 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. പി എം ശ്രീ കേരളത്തിന്റെ ഐശ്വര്യം. ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. പി എം ശ്രീ എന്നൊരു പദ്ധതിയെക്കുറിച്ച് കേട്ടു തുടങ്ങിയിട്ട് ഏറെ കാലമായെങ്കിലും അതിന്റെ കപ്പാസിറ്റി ഇത്രത്തോളം ഉണ്ടെന്ന് കേരളീയർ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ്. മുമ്പ് പല പദ്ധതികളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്രയും ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു പദ്ധതി വേറെ കാണില്ല. അത്രയ്ക്ക് ഐശ്വര്യമാണ് പി എമ്മിനൊപ്പമുള്ള ശ്രീക്ക്. പദ്ധതിയുടെ മേന്മയും ദോഷവുമൊന്നും വലിച്ചു കീറി പരിശോധിക്കുകയല്ല ഇവിടെ. അതൊക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യട്ടെ. 14,500+ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയെന്ന് ലളിതമായി പറയാം. ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത 2 സ്കൂളുകൾ വീതം പ്രത്യേക രീതിയിൽ വികസിപ്പിച്ച് നിലവാരം ഉയർത്തുകയാണ് നല്ല കാര്യം തന്നെ. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കൂടി ഇതുമായി ബന്ധപ്പെടുത്തുന്നിടത്താണ് രാഷ്ട്രീയം തുടങ്ങുന്നത്. പദ്ധതിയെ പുകഴ്ത്തി മതി വരാതെ BJP നഖശിഖാന്തം എതിർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നേരത്തെ തന്നെ രംഗത്തുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ പദ്ധതിക്ക് കൈ കൊടുത്തിട്ടുള്ളത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും കേരളത്തിൽ കോൺഗ്രസും പദ്ധതിയോട് എതിർപ്പ് ആണ് പൊതുവെ പ്രകടിപ്പിച്ചത്. ഏതായാലും എതിർപ്പും മുറുമുറുമോ ഒക്കെ ഒരു വഴിക്ക് അങ്ങനെ തുടരുന്നതിനിടെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ PM3 തിലകം ചാർത്തിയത്. 1,500 crore ഫണ്ട് കേന്ദ്ര ഖജനാവിലിരുന്ന് കണ്ണു കാണിക്കുമ്പോൾ എന്ത് എതിർപ്പ്? ഏതായാലും അവിടെ തുടങ്ങി രാഷ്ട്രീയ കലഹം. കോൺഗ്രസും UDFഉം പദ്ധതിയെയും ഒപ്പുവെച്ച് ഇടത് സർക്കാരിനെയും എതിർക്കുമ്പോൾ ഇടതുമുന്നണിയിൽ പ്രധാന കക്ഷികൾ തമ്മിലാണ് ഇതിന്റെ പേരിൽ കൊമ്പു കോർത്തിരുന്നത്. ശബരിമലയിൽ നിന്നും കിലോ കണക്കിന് സ്വർണം മുറിച്ചും ചുരണ്ടിയും അടിച്ചു മാറ്റിയതിന്റെ ത്രസിപ്പിക്കുന്ന കഥകൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നതിനിടെയാണ് PM3 കോലാഹലങ്ങൾ. ശബരിമല സ്വർണം വീഴുങ്ങൽ കഥകൾക്ക് ഇതോടെ ലേശം മാറ്റു കുറഞ്ഞു എന്ന സംശയം. പോലീസിനെ കള്ളൻ പിടിച്ചെന്ന് പറയും പോലെ തീർത്തും അസാധാരണമായൊരു അമ്പലത്തിലെ സ്വർണം പൂറ്റി അടിച്ചു മാറ്റിയ കഥ. PM3 ആദ്യം പഴികേട്ടത് വിദ്യാഭ്യാസ മന്ത്രി VC ശിവൻകുട്ടിയാണ്. അന്തരിച്ച മുൻ ധനകാര്യ മന്ത്രി KM മാണിയുടെ ബഡ്ജറ്റ് അവതരണം തടയാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായി നിയമസഭയിലെ മേശപ്പുറത്ത് വലതുകാൽ വെച്ച് കയറി മോഹാലസ്യപ്പെട്ട് വീണ അന്നു മുതൽ ശിവൻകുട്ടിക്ക് കഷ്ടകാലമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ ഇരിപ്പ് തുടങ്ങിയതോടെ ഇതിനെ കാഠിന്യം കൂടി. PM3 പദ്ധതിയിൽ ഒപ്പുവെച്ചത് ശിവൻകുട്ടിയുടെ നിർബന്ധബുദ്ധി എന്ന മട്ടിലാണ് പലരും ആക്ഷേപം പറഞ്ഞു പരത്തുന്നത്. അക്കൂട്ടർക്ക് ഊർജം പകരം പോലെ ശിവൻകുട്ടിയുടെ തിരുവായിൽ നിന്ന് ഇടയ്ക്ക് ചില മുത്തുമണികൾ പൊഴിയുകയും ചെയ്യും. അങ്ങനെ കൊണ്ടും കൊടുത്തും ശിവൻകുട്ടി ദിവസങ്ങൾ പോക്കുന്നതിനിടെയാണ് CPI വർദ്ധിത ശൗര്യത്തോടെ രംഗപ്രവേശം ചെയ്യുന്നത്. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ 9.5 വർഷമായി ഇടതുമുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ആദ്യമായി ഭരണത്തുടർച്ചയും കിട്ടി. അധികാരം കിട്ടാനും ഭരണത്തുടർച്ച നേടാനും തങ്ങളുടെ സ്വാധീനം നിർണായകമായെന്ന് സ്വയം ഉറച്ചു വിശ്വസിക്കുന്നവർ അഭിമാനക്ഷതം കാണാത്ത പാർട്ടിയാണ് CPI. താനും മുതലയമ്മാറ്റനും കൂടി പോത്തിനെ പിടിച്ച് എന്ന ചൊല്ലുപോലെയാണ് ഇതെന്നൊക്കെ ചില ദുഷ്ടബുദ്ധികൾ പരിഹസിക്കുമെങ്കിലും അതിനും അവർക്ക് കുണ്ഠിതമില്ല. പഴയകാല സമര പോരാട്ടങ്ങളുടെ സമാശ്വാസ ഓർമ്മകൾ വേണ്ടുവോളമുള്ള പാർട്ടി കൂടിയാണ് CPI. തലയെടുപ്പുള്ള പല നേതാക്കളും നേതൃത്വം കൊടുത്ത കേരളത്തിൽ എക്കാലവും സ്മരിക്കപ്പെടുന്ന പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിമാരുണ്ടായിരുന്ന പാർട്ടിയുമാണ് CPI. പക്ഷേ അവരോട് CPMന് പണ്ട് മുതലേ ചിറ്റമ്മ നയമാണ്. അവർ എന്ത് അഭിപ്രായം പറഞ്ഞാലും അത് കേട്ടില്ലെന്ന് നടിക്കുക, കേട്ടാൽ തന്നെ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതിരിക്കുക, കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാതിരിക്കുക തുടങ്ങിയ സമീപനമാണ് എപ്പോഴും CPM കാട്ടുന്നതെന്ന പരാതി കുറെ കാലമായി ഉണ്ട്. വെള്ളം കോരാനും വിറക് വെട്ടാനും തങ്ങളും മണ്ഡപത്തിൽ കല്യാണത്തിന് കാര്യസ്ഥനാകാൻ വലിയേട്ടനും എന്ന നയം ചുണ്ടിൻ കീഴിലൊതുക്കി ഇതിലെല്ലാം പരാതി പറയാറുണ്ടെങ്കിലും ആര് കേൾക്കാൻ? പല വിഷയങ്ങളിലും കൂടിയാലോചന പോലും നടത്താതെയാണ് തീരുമാനങ്ങൾ. മുന്നണിയല്ലേ ഭരണം വേണ്ടേ എന്നൊക്കെ അങ്ങ് സമാധാനിക്കുകയായിരുന്നു. തങ്ങളുടെ ഈ ക്ഷമ ബലഹീനതയായി വലിയേട്ടൻ കാണുന്നു എന്നൊരു തോന്നൽ അടുത്ത കാലത്തായി CPIക്ക് നേതാക്കൾക്കുണ്ട്. ഈ അതൃപ്തിക്കിടയിലാണ് ആരോടും മിണ്ടാതെ PM3 ഒപ്പുവെച്ചത്. തങ്ങളും വലിയേട്ടനും ചേർന്ന് അവരുടെ പല്ലും നഖവുമൊക്കെ കടിച്ചും മാന്തിയും എതിർത്തും പദ്ധതിയാണ് രായ്ക്കിനാമാനം ഒന്നും മുരിയാടാതെ പോയി ഒപ്പുവെച്ചത്. പാർട്ടി CPI ആണെങ്കിലും ആത്മാഭിമാനമില്ലേ? തരക്കേടില്ലാത്ത വിധം ഉച്ചരിക്കാൻ പറ്റുന്ന പേരുള്ള ഒരു സെക്രട്ടറി ഇവിടെയില്ലേ? ഒരു വാക്കുപോലും അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നല്ലോ. ഏതായാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ CPI തയ്യാറായില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണല്ലോ. ഏതായാലും CPIയുടെ പരസ്യ പ്രതികരണം ഏറ്റു. സംസ്ഥാന കൗൺസിലും സംസ്ഥാന എക്സിക്യൂട്ടീവുമെല്ലാം കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ അവരുടെ നിലപാടിന് കുറച്ച് കടുപ്പം വന്നു. ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിക്കുന്ന പാർട്ടിയായ CPMഉം ഒന്ന് കുലുങ്ങിയതിൻ്റെ സൂചനയാണ് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് എത്തിയത്. അതാവട്ടെ ഫലം കണ്ടുമില്ല. ഈ സ്ഥിതിക്ക് ഇനിയാണ് കളി കാണാനിരിക്കുന്നത്. CPI മന്ത്രിമാർ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്നാണ് ഭീഷണി. ഒരു വേള രാജിവെക്കുമെന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോൾ തങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് വലിയ അഭിമാനബോധമായി. പക്ഷേ ഈ ഭീഷണിക്ക് മുന്നിൽ CPM എങ്ങനെ പ്രതികരിക്കുമെന്ന് കൂടി നിർണായകമാണ്. ഇതുകൂടി കേൾക്കണേ. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, നോക്കിയും കണ്ടുമൊക്കെ നീങ്ങേണ്ട സമയമാണ്.